ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കാശി പറഞ്ഞു നിർത്തിയതും ജോ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്താണ്? ജോ മുഖം കുത്തി കരയുന്ന കണ്ട് കാശി ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. കാശി, എന്നോട് പൊറുക്കട. ജോ അവന്റെ നെഞ്ചിൽ മുഖമർത്തി കരഞ്ഞു. എന്താടാ പറ? ജോ അവന്റെ മുഖം കൈക്കുമ്പിൾ എടുത്തുകൊണ്ട് പറഞ്ഞു. ജോ കരഞ്ഞുകൊണ്ടിരുന്നു. എന്താ ജോ, എന്താ നീ കരയുന്നേ? കാശി ചോദിക്കുമ്പോഴും അവൻ കരഞ്ഞുകൊണ്ടിരുന്നു. ഒന്നുമില്ലടാ, നീ ഇതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ, എല്ലാം കേട്ടപ്പോ സങ്കടം വന്നാ. ജോ നുണ പറഞ്ഞുകൊണ്ട് മിഴികളടച്ചു. അതാണോ കാര്യം? അല്ല, നീ എന്തിനാ എന്നോട് പൊറുക്കാൻ പറഞ്ഞേ? അവന്റെ ചോദ്യം കേട്ട് ജോ ഞെട്ടി. ഏയ്, ഒന്നുമില്ല. അവർ രണ്ടുപേരും താഴേക്ക് ചെല്ലുമ്പോൾ ജോണിയും തേജസ്സും ലിവിംഗ് റൂമിലുണ്ടായിരുന്നു. കാശിയെ ഹൗസ് വൈഫ് വന്ന് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. പറഞ്ഞോ, മച്ചൻ കൂളാണല്ലോ, സമ്മതിച്ചോടാ. ഒന്ന് പറയണ, ടെൻഷൻ അടിപ്പിക്കാതെ. ജോണിയും തേജസ്സും അവനോട് ചോദിച്ചുകൊണ്ടിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല, പറയാൻ എനിക്ക് കഴിയുന്നില്ല. ചെറുപ്പത്തിൽ ഒരു എട്ടാം ക്ലാസ് എന്റെ പൊട്ടപ്പുതിൽ തോന്നിയ പ്രേമം, അത് വളർന്നും പന്തലിച്ചൊന്നും അറിഞ്ഞില്ല. പക്വതയുള്ള പ്രായം വന്നപ്പോഴാ ചെയ്യുന്ന തെറ്റിന്റെ ബോധം വന്നത്. അപ്പോഴേക്കും മനസ്സിൽ നിറയെ അവളായി. ഇനി പറിച്ചു കളയാനും വയ്യ, വരുന്നിടത്ത് വെച്ച് കാണാം. അവൻ പിന്നെയൊന്നും പറയാതെ ഇറങ്ങിപ്പോന്ന് നോക്കി തേജസ്സും ജോണിയും നിന്നു. വൈകിട്ട് കാശിയുടെ ബുള്ളറ്റ് വരുന്ന ശബ്ദം കേട്ട് ജാനി പൂമുഖത്തേക്ക് ഓടി വന്നു. നിയന്ത്രണമില്ലാതെ ഓടി വന്ന ജാനി ഓടിപ്പോയി കാശിയെ കെട്ടിപ്പിടിച്ചു. കാശി ഗൗരവം നടിച്ച് അവളെ നോക്കി. അവൾ കവിൾ കുരിപ്പിച്ച് കാണിച്ച് അവന്റെ കവിളിൽ മെല്ലെ നുള്ളി.
ഒന്ന് പോവണേ,
അവൻ ദേഷ്യം നടിച്ചുകൊണ്ട് പറഞ്ഞു. ജാനിക്ക് സങ്കടം വന്നു. പോണത്തെ മാടി, മുഖം വീർപ്പിച്ച് ബുള്ളറ്റിലിരിക്കുന്ന അവന്റെ നെഞ്ചിൽ തള്ളിക്കൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു.
ഏയ് മാൻകുട്ടി, പിണങ്ങിയോ?
മാൻകുട്ടിയോ? ഏത് മാൻകുട്ടി? മാൻകുട്ടിയല്ല, ചെല്ലമ്മ കുട്ടിയാണ്. പോടാ ദുഷ്ട കാലനാഥ. അവൾ പറഞ്ഞു കേട്ട് കാശിക്ക് ചിരി വന്നെങ്കിലും അവൻ ഗൗരവത്തോടെ ബുള്ളറ്റിലിരുന്നു.
വൗ വൗ, എന്ത് കൊരയാണ് എന്റെ അമ്മോ.
കാശിയേട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ.
അതെ, ദേഷ്യം വരുമ്പോ നിന്റെ മിഴികൾ കാണാൻ പ്രത്യേക രസമാണ് ജാനി. ആ മാൻമിഴി കണ്ടല്ലേ ഞാൻ വീണേ.
അതുവരെ ദേഷ്യം പിടിച്ചിരുന്ന ജാനി അവൻ പറഞ്ഞു കേട്ട് മുഖത്ത് വിരിഞ്ഞ നാണം മറച്ച് ദേഷ്യത്തിൽ നിൽക്കാൻ പാടുപെടുന്നു കണ്ട് കാശി മുഖം തിരിച്ച് ചിരിച്ചു.
മാൻകുട്ടി എവിടെ വാ?
പോടാ, ഞാൻ വരില്ല.
വരില്ല?
ഇല്ല.
എന്നാ ഞാൻ ആര്യെ വിളിക്കാം.
ആര്യെ?
കാശി ശ്രീലേഖത്തേക്ക് നോക്കി വിളിക്കാൻ നിന്നതും ജാനി ഓടി വന്ന് ബുള്ളറ്റിരിക്കുന്ന കാശിയുടെ കൈ തട്ടിമാറ്റി അവന്റെ മുമ്പിൽ കയറിയിരുന്നു. അവനെ ദേഷ്യത്തോടെ തുറച്ചു നോക്കാൻ തുടങ്ങി.
എന്തിനാ വന്നിരുന്നേ? ഇറങ്ങിപ്പോ, പോ. എന്റെ ആര്യ ഇരുന്നാ മതി ഇവിടെ.
ജാനി അലറിക്കൊണ്ട് അവന്റെ ഷർട്ടിൽ പിടിച്ച് അടുത്തേക്ക് വലിച്ച് അവന്റെ കവിളിൽ കടിച്ചു. കാശി വേദനിച്ച് കണ്ണി ചിമ്മി. വേറെ ഏതെങ്കിലും പെണ്ണിനെ വിളിച്ചാൽ കാൽനാഥന്റെ കഥ ഞാൻ തീർക്കും, കള്ളത്തെമ്മാടി. ജാനി അവന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ച് അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു.
എന്റെ കഥ തീർക്കുമോ?
കാശി അവന്റെ മുഖത്തോട് മുഖം ചേർത്തോണ്ട് ചോദിച്ചു. ആ തീർക്കും.
എന്നാ അതൊന്ന് കാണല്ലോ.
അവൻ അടുത്തേക്ക് കയറിയിരുന്നപ്പോൾ ജാനി ബുള്ളറ്റിൽ നിന്നിറങ്ങി പോകാൻ നിന്നതും കാശി ബുള്ളറ്റിന്റെ ഹാൻഡിൽ ബാർ കൈവച്ചു. ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തതും ജാനി ഞെട്ടലോടെ അവനെ ചുറ്റിപ്പിടിച്ചു.
ആ കാശിട്ടാ, അയ്യോ കാശിട്ട, വണ്ടി എടുത്ത്, എനിക്ക് പേടിയാവുന്നു.
ജാനി ഉറക്കെ വിളിച്ചു കൂവി. കാശി സ്പീഡിൽ ബുള്ളറ്റ് ഓടിക്കാൻ തുടങ്ങി. വണ്ടിയുടെ വേഗത കൂടുന്നതിനനുസരിച്ച് ജാനി പേടിച്ച് അവൻ ഇറുകെ പിടിച്ചുകൊണ്ടിരുന്നു. വീടിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്ന ബുള്ളറ്റ് നേരെ പോയി നിന്നത് വൈക്കോൽക്കൂനക്ക് മുമ്പിലായിരുന്നു. കാശി ബുള്ളറ്റ് നിർത്തി അവളെ ചുറ്റിപ്പിടിച്ച് വൈക്കോലിലേക്ക് വീണു.
പേടിച്ചോ?
ജാനി ഒന്നും മിണ്ടാതെ നാണത്തോടെ മുഖം താഴ്ത്തി. കാശി അവളുടെ മാതള നിറമുള്ള ചുണ്ടിലേക്ക് നോക്കി. അവൻ പതിയെ അവളുടെ ചുണ്ടിൽ ചുണ്ടമർത്തി. ജാനി മിഴികൾ പതിയടച്ച് അവൻ നൽകുന്ന ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു. രാത്രി ലക്ഷ്മിയും ജാനിയും കാവ്യയും ഗീതയും അടുക്കള ജോലി ചെയ്യുന്നതിനിടയിൽ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു. ജാനിയും കാവ്യയും പച്ചക്കറി അരിയുമ്പോൾ ഗീത അപ്പുവിന് ചോറ് വാരിക്കൊടുക്കുകയായിരുന്നു. നെനു സ്ലാബിൽ കയറിയിരുന്ന് ടേബിൾ ഗെയിം കളിക്കുകയാണ്. ലക്ഷ്മി ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കാശി കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളുടെ കവറുകളുമായി അങ്ങോട്ട് വന്നത്.
അമ്മേ, പറഞ്ഞോക്ക്, ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ.
അവൻ ടേബിളിൽ കവറുകൾ വെച്ചുകൊണ്ട് കൈ ഉയർത്തി ഞെട്ടുപിടിച്ചുകൊണ്ട് ജാനിയെ നോക്കി. ജാനി ക്യാരറ്റ് എറിഞ്ഞ പാത്രത്തിലേക്ക് ഇടുമ്പോൾ അവനെ നോക്കി ചിരിയോടെ തല താഴ്ത്തി. വീണ്ടും മുഖമുയർത്തി നോക്കിയപ്പോൾ കാശി അവിടെയൊന്നും കാണാനില്ല. ജാനി ക്യാരറ്റ് എറിഞ്ഞിൽ നിന്ന് ഒരെണ്ണം കടിച്ച് എഴുന്നേൽക്കാൻ വേണ്ടി മുഖം തിരിച്ചതും കാശിയുടെ മുഖം മുമ്പിൽ വന്നു. ഒരു നിമിഷം പോലും വൈകാതെ അവളിലേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് അവൾ കടിച്ചു പിടിച്ച ക്യാരറ്റ് അവൻ കടിച്ചെടുത്തു. ജാനി മിഴികൾ കൂടുതൽ വിടർത്തിയിരുന്നപ്പോൾ കാശി അവളോട് കണ്ണിറുക്കി നേരെ നോക്കിയത് അപ്പുവിനെയായിരുന്നു.
അച്ഛമ്മേ!
അപ്പു ലക്ഷ്മി വിളിക്കാൻ നോക്കിയതും കാശി അവന്റെ വാപ്പത്തി.
പോക്കറ്റിൽ നിന്ന് മിൽക്കി ബാർ എടുത്തു കൊടുത്തു. കൈക്കൂലി കിട്ടിയല്ലോ, മിണ്ടാതിരുന്നോ? ഉണ്ടാ പ്രിയ. കാശി അവന്റെ വയറ്റിൽ ക്ലിയാക്കിക്കൊണ്ട് പറഞ്ഞു. കാശി ഒരെണ്ണം നെനുവിനും കൊടുത്തു. അപ്പു മിൽക്കി ബാർ കഴിക്കുമ്പോൾ ജാനിയും കാശിയും നോക്കി തലയാട്ടി കണ്ണിറുക്കി ചിരിച്ചു.
വന്നേ വന്നേ.
കാശി അവനെ പൊക്കിയെടുത്ത് അവിടുന്ന് പോയി. രാത്രി ഏറെ വൈകിട്ടും കാശിയും ജാനിയും ഉറങ്ങിയില്ല. അവർ രണ്ടുപേരും ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് കാശി അവൻ മുമ്പൊരിക്കലെ ഏട്ടന്മാരോട് പറഞ്ഞത് ഓർത്തത്. എടാ കാശി, നീ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ?
ഞാനൊരിത്തെയും പ്രണയിക്കുന്നില്ല. പക്ഷേ എന്നെ പ്രണയിക്കാൻ ഒരുവൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ എന്നെ പ്രണയിക്കണം. അവൾ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ എനിക്ക് ഒരു നിമിഷം പോലും ഈ മണ്ണിൽ ജീവിക്കാൻ തോന്നരുത്. അത്രയ്ക്ക് ശക്തമാവണം അവൾ എനിക്ക് നൽകുന്ന പ്രണയം. എന്റെ മുൻകോപത്തിന് അതിരില്ല. അതിരില്ലാത്ത എന്റെ കോപം അവളുടെ പ്രണയത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു നിമിഷമെങ്കിലും ഇല്ലാതായാൽ കാശിനാഥനെന്ന ഈ ഞാൻ എന്റെ കോപത്തേക്കാൾ അവളെ പ്രണയിക്കും. എന്റെ പ്രണയം അവളിൽ മാത്രം ഞാൻ സമർപ്പിക്കും. അവിടെ കാശിനാഥൻ ഉണ്ടാവില്ല. കോപമില്ലാത്ത അവളുടെ നാഥൻ മാത്രമേ അവൾക്കരിയിൽ ഉണ്ടാവൂ. അവളെ മാത്രം സ്നേഹിക്കുന്ന നാഥൻ. കാശി പറഞ്ഞു നിർത്തി.
എടാ, എന്റെ ഈ കോപം എന്നിൽ നിന്ന് ഒരു നിമിഷമെങ്കിലും ഇല്ലാതാവാനുള്ള പ്രണയം തരാൻ ലോകത്ത് ഒരു പെണ്ണും ജനിച്ചിട്ടില്ല. കാശിനാഥൻ എന്നാൽ കോപമാണ്. ഈ കോപം ഇല്ലാതാക്കാൻ ഒരുത്തിയും വളർന്നിട്ടില്ല. എന്റെ കോപം ഒരു നിമിഷത്തേക്കെങ്കിലും ഇല്ലാതാക്കി പ്രണയം തരാൻ ഒരു പെണ്ണിനും കഴിയാത്തതുകൊണ്ടല്ലേ ഞാൻ ധൈര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞ് വരില്ല. ഒരുത്തിക്കും അതിന് കഴിയില്ല.
വന്നാൽ
അവൾക്ക് മുമ്പിൽ ഞാൻ മുട്ടുമടക്കിയിരിക്കും. ഈ മദ്യമാണ് സത്യം.
ഒരിക്കൽ വെറുതെ ഏട്ടന്മാരോട് പറഞ്ഞത് ഇപ്പോൾ സത്യമായല്ലോ എന്നോർത്ത് അവൻ ചിരിച്ചു. അവൻ ചിരിച്ചത് കേട്ട് ജാനി അവനെ നോക്കി. എന്താ കാശി ഏട്ടാ? അവൻ ഓർത്തിച്ചിരിക്കുന്നുണ്ട് ജാനി ചോദിച്ചു.
ഏയ്, ഒന്നുമില്ല.
ആരെയാരോ ചിരിച്ച്? ആര്യയാണോ?
എന്ത്?
കാശിയുടെ എന്തിനാ അവളുടെ പ്രണയം വേണ്ടെന്ന് വെച്ച്? ജാനിയുടെ ചോദ്യം കേട്ടവന് ദേഷ്യം വന്നു.
പിന്നെന്താ, ഞാൻ അവളെ കെട്ടണോ? പെങ്ങളെ കെട്ടാൻ ഞാൻ പഠിച്ചിട്ടില്ല.
അയ്യോ ഏട്ടാ, ഞാൻ പറഞ്ഞേ ഉള്ളൂ.
നിനക്കെന്നെ വേണമെങ്കിൽ പൊക്കോ എന്ന് കരുതി ആ സ്ഥാനത്തേക്ക് വേറൊരുത്തിയും കാശിനാഥൻ കൊണ്ടുവരില്ല.
ദേഷ്യം കൊണ്ട് അവൻ വിറച്ചു. അപ്പൊ മാധുരിയോ? ജാനി അവന്റെ അടുത്തേക്ക് നിന്നുകൊണ്ട് തമാശക്ക് ചോദിച്ചു. ടേബിളിൽ ഇരിക്കുന്ന ഫ്ലവർ വേസ് അവൻ നിലത്തേക്ക് എറിഞ്ഞുടച്ചു. ദേഷ്യം കൊണ്ട് കിതക്കുന്ന കാശിയെ കണ്ട് അവൾ പേടിച്ചു വിറച്ചു. ഏട്ടാ! ജാനി വിറക്കുന്ന കൈകളോടെ അവന്റെ കൈത്തണ്ടിൽ പിടിച്ചു.
ഓടി, മിണ്ടരുത് നീ എന്നോട്.
അവൻ ദേഷ്യത്തോടെ ബാസ്കറ്റ്ബോൾ റൂമിലേക്ക് കയറി.
ഏട്ടാ!
ജാനി റൂമിലേക്ക് ഓടി വരുന്നുണ്ട്. കാശി ഡോർ അവൾക്ക് മുമ്പിൽ ദേഷ്യത്തോടെ വലിച്ചടച്ചു.
ഏട്ടാ, തുറക്കേട്ടാ, സോറി, ഞാൻ തമാശക്ക് പറഞ്ഞതാണ്, ഇനി പറയില്ല. ഒന്ന് തുറക്കേട്ടാ, എന്നോട് പിണങ്ങലേട്ടാ.
ജാനി കരഞ്ഞുകൊണ്ട് കഥകൾ അടിച്ചുകൊണ്ടിരുന്നു.
എനിക്ക് നിന്നെ കാണേണ്ട, ഓടി.
ദേഷ്യം വന്ന് കാശി മറുപടി പറഞ്ഞു. അവൻ പറഞ്ഞു കേട്ടൊന്ന് അനങ്ങാൻ പോലും ആവാതെ മരവിച്ച് അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു. കാശിയും ഡോറിൽ ചാരി നിലത്തേക്കിരുന്നു. രണ്ടുപേരും ഒരുപോലെ നിശബ്ദമായി തേങ്ങിക്കൊണ്ടിരുന്നു. ഒരുപാട് നേരം കഴിഞ്ഞപ്പോൾ കാശി ഡോറ് തുറന്നപ്പോൾ അവൾ തളർന്നു മയങ്ങിയിരുന്നു. അവൾ പറഞ്ഞപ്പോൾ തോന്നിയ ദേഷ്യമെല്ലാം ആ ഒരു നിമിഷം കാശിയിൽ നിന്ന് ഇല്ലാതെയായി. തളർന്നു മയങ്ങുന്ന അവളെ കാശി നെഞ്ചോട് ചേർത്തു.
അവളുടെ ഒരു തമാശ.
കാശി അവളെ പൊക്കിയെടുത്ത് ബെഡിനരികിലേക്ക് പോയി. അവളെ ബെഡിൽ കിടത്തി കാശി പുതപ്പിച്ച് കിടത്തി. അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. കാശി അവളിൽ നിന്ന് അകന്നു കിടന്നു. സൂര്യകിരണങ്ങൾ മുഖത്തേക്ക് പതിഞ്ഞപ്പോൾ ജാനി ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. അവൾ കാശിയെ ചുറ്റും നോക്കി. അവൾ ബെഡിലെത്തിയത് എങ്ങനെയെന്ന് ആലോചിച്ച് ബാസ്കറ്റ്ബോൾ റൂമിലേക്ക് പോയി. അവൻ അവിടെയൊന്നും കാണാതെയായപ്പോൾ ജാനി വേഗം ബാൽക്കണിയിലേക്ക് പോയി. കാശിയെ റൂമിലൊന്നും കാണാതെയായപ്പോൾ അവൾക്ക് ടെൻഷനായി. അവൾ വേഗം താഴേക്ക് പോയി. ആരോട് ചോദിച്ചിട്ടും അവൻ എങ്ങോട്ടാണ് പോയതെന്ന് മാത്രം ആർക്കും അറിയില്ല. ജാനി കുറെ നേരം ഫോണിൽ വിളിച്ചു. അവസാനം കാശി ഫോണെടുത്തു.
വലിയ വർത്തമാനമൊന്നും വേണ്ട, ഞാൻ അല്പം തിരക്കിലാണ്, എന്നെ ഫോൺ വിളിച്ച് ശല്യം ചെയ്തു.
കാശി ഫോൺ വെച്ചതും ജാനി ബെഡിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു.
മാപ്പ് താ കാശിയേട്ട, ഞാനൊരു തമാശക്ക് പറഞ്ഞതാ, തെറ്റി പറ്റിപ്പോയി എനിക്ക്, സോറി. മാധുരി പോയപ്പോ ആ മനസ്സ് വേദനിച്ച് ഞാൻ ഓർത്തില്ല. അയ്യോ!
ജാനി സ്വയം പഴിച്ചുകൊണ്ട് തലക്കടിച്ചുകൊണ്ടിരുന്നു. കുറെ നേരം കരഞ്ഞപ്പോൾ ജാനി തളർന്നു മയങ്ങി. ലക്ഷ്മി വന്ന് വിളിച്ചപ്പോഴാണ് അവൾ ഉണർന്നത്. മുഖം കരഞ്ഞു വീർത്ത് കണ്ടപ്പോൾ ലക്ഷ്മി അവളോട് കാര്യം തിരക്കി. അമ്മയെ ഓർമ്മ വന്നപ്പോൾ കരഞ്ഞതാണെന്ന് നുണ പറഞ്ഞുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് കയറി. ഷവറിനടിയിൽ നിൽക്കുമ്പോൾ ജാനി കരഞ്ഞുകൊണ്ടിരുന്നു. കുളിച്ചു കഴിഞ്ഞു വന്ന് അവൾ കടും പച്ചയും നീലയും നിറമുള്ള ദാവണി എടുത്തു. മുടി നിവർത്തിയിട്ട് നെറുകയിൽ സിന്ദൂരം ചാർത്തി അവൾ താഴേക്ക് ചെല്ലുമ്പോൾ കാശി ലിവിംഗ് റൂമിൽ സൂര്യയോടൊപ്പം നിൽക്കുന്ന കണ്ടു.
ജാനി അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നപ്പോൾ കാശി അവളെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ മറികടന്നു പോയി. അവൾക്കറിയുന്ന കണ്ട് സൂര്യ അവനെ വിളിച്ചെങ്കിലും കാശി വിളികേട്ടില്ല. അവനോടൊപ്പം നിലത്തിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ജാനി എന്തൊക്കെ അവനോട് ചോദിച്ചിട്ടും കാശി മിണ്ടിയില്ല. സങ്കടം വന്ന് അവൾ എഴുന്നേറ്റ് പോയപ്പോൾ ടേബിളിലിരിക്കുന്ന എല്ലാവരും അവനെ തുറിച്ചു നോക്കിയപ്പോൾ കാശി കണ്ണു ചിമ്മി കാണിച്ചു. അവൻ പിന്നാലെ വരുമെന്ന് കരുതിയെങ്കിലും അവൻ വരാതിരുന്നപ്പോൾ ജാനി കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞ് കാശി റൂമിലേക്ക് വന്നപ്പോൾ ജാനി പുറകെ നടന്ന് മിണ്ടാൻ നോക്കിയെങ്കിലും കാശി ഒരക്ഷരം മിണ്ടിയില്ല. കാശി മട്ടുപ്പാവിലിരുന്ന് പുസ്തകം വായിക്കുമ്പോൾ ജാനി അരികിൽ പോയി നിന്നു.
ഓ, ഇവിടെ ഇരിക്കാനും സമ്മതിക്കില്ലെന്ന് വെച്ചാ,
കാശി അതും കൂടി പറഞ്ഞപ്പോൾ ജാനി അവന്റെ അടുത്തുനിന്ന് കരഞ്ഞുപോയി. അവൾ കരഞ്ഞപ്പോൾ അവന്റെ ഉള്ളം വേദനിച്ചു. സ്ത്രീയുടെ റൂമിലേക്ക് പോയി ജാനി മാളൂട്ടിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കാര്യം ചോദിച്ചപ്പോൾ അവൾ പറയാത്തതുകൊണ്ട് മാളൂട്ടി കാശിയെ തിരിഞ്ഞ് റൂമിലേക്ക് പോയെങ്കിലും അവൻ അവിടെ ഇല്ലായിരുന്നു. അപ്പോഴാണ് മാളൂട്ടിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത്. മാളൂട്ടി ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. വന്നേ, നമുക്ക് പറമ്പിലൊക്കെ ഒന്ന് ചുറ്റി വരാം. റസിയുടെ മടിയിൽ കിടക്കുന്ന ജാനിയുടെ കൈവിളിച്ചുകൊണ്ട് മാളൂട്ടി പറഞ്ഞു. ഞാനില്ല മാളൂട്ടി, ജാനി ഇടറിയ സ്വരത്തോടെ പറഞ്ഞു. പറ്റില്ല, വന്നേ പറ്റൂ. ജാനിയെ അവർ മൂന്നാളും വലിച്ചുകൊണ്ടുപോയി. കുട്ടികളെയും കൂട്ടി അവർ പറമ്പിലൂടെ നടന്നു. മാളൂട്ടി ക്യാമറയിൽ അവരുടെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്നു. ജാനി ഉത്സാഹമില്ലാതെ അവരോടൊപ്പം നടന്നു. കുറച്ചു ദൂരം പോയപ്പോൾ ജാനിയുടെ മുഖം തെളിഞ്ഞത് അവർ കണ്ടു. കാശിയും കൂട്ടുകാരും പറമ്പിലുണ്ടായിരുന്നു. ജാനിക്ക് അവന്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും അവൻ വഴക്ക് പറയുമോ എന്ന് പേടിച്ച് അവൾ പോയില്ല. മാളൂട്ടി അവരുടെ കൈ പിടിച്ച് അങ്ങോട്ട് നടന്നു. അവരുടെ കൂടെ റസിയും ശ്രീയും കുട്ടികളും ഉണ്ടായിരുന്നു. കാശിയും കൂട്ടുകാരും നാടൻ പാചകത്തിലാണ്. തെങ്ങിൻ തോപ്പിലാണ് പാചകം. അടുപ്പൊക്കെ കൂട്ടി കാശിയാണ് പാചകം ചെയ്യുന്നത്. പുഴയിൽ നിന്ന് വലയിട്ട് പിടിച്ച മീൻ കഴുകി വൃത്തിയാക്കി കാശി മസാലയൊക്കെ പുരട്ടി വെക്കുകയാണ്. കാശി, മാളൂട്ടി ജാനിയുമായി അവന്റെ അരികിൽ പോയിരുന്നു.
ആഹാ, കാശിയുടെ മാളൂട്ടിയും കുട്ടികളും ഇവിടെ എത്തിയോ?
ജാനി ഒന്ന് നോക്കുപോലും ചെയ്യാതെ അവൻ പറഞ്ഞു. സങ്കടം വന്ന് ജാനി നിറയുന്ന മിഴികൾ തുടച്ചു.
എടാ, നോക്കിയിരിക്കാതെ വേഗം ചെയ്യടാ, ഇല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോവും. പറഞ്ഞേക്കാം.
തേങ്ങ ചിരിക്കുന്ന ജോയോടും ചാർലിയോടും കാശി പറഞ്ഞു. ശ്രീ ജോയോട് ചിരിച്ചപ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ച് വേഗം മുഖം തിരിച്ചപ്പോൾ ശ്രീയുടെ മുഖം മങ്ങി. കുറച്ചു ദിവസമായി അവൻ ഫോൺ വിളിച്ചാലോ നേരിട്ട് കണ്ടാലോ അധികം സംസാരിക്കാറില്ലെന്ന് അവൾ ഓർത്തു. അവൾ ആരും കാണാതെ ശബ്ദമുണ്ടാക്കി വിളിച്ചിട്ടും ജോ നോക്കിയില്ല. അവൻ കാശിയുടെ അടുത്തേക്ക് പോയിരുന്നപ്പോൾ ശ്രീ ജാനിയുടെ അടുത്ത് പോയിരുന്നു. അവൾ ജോയോട് ഓരോന്ന് സംസാരിച്ച് മിണ്ടാൻ നോക്കിയെങ്കിലും എല്ലാം ഒരു മോളിൽ അവൻ ഒതുക്കി. കാശി കരിക്ക് വെട്ടി കുട്ടികൾക്കും മാളൂട്ടിക്കും റസീക്കും ശ്രീക്കും കൊടുത്തു. ജാനി കൈനീട്ടിയപ്പോൾ അവൾക്ക് കൊടുക്കാതെ അവൻ വീണ്ടും ജോലി തുടർന്നു. കാശിയേട്ടാ, ജാനി ചേച്ചി കരിക്കില്ലേ? ശ്രീ അവനോട് ചോദിച്ചു. കാശി ഒന്നും മിണ്ടാതെ കോഴിമുട്ട പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഇടുകയായിരുന്നു. മോര് കാച്ചിയത് കാശി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചു. അപ്പു നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ കാശി ഒരു ഗ്ലാസ് എടുത്ത് അവന് മോര് നൽകി. കാശി ഊണ് തയ്യാറായപ്പോൾ ചെറിയ മൺപാത്രങ്ങളെടുത്ത് നെല്ലുത്തരിയുടെ ചോറ് ആദ്യം വിളമ്പി അതിൽ കറിയും മീൻ വറുത്തതും കോഴിമുട്ടത്തോരനും ഉണക്കമുളക് ചുട്ടി ചേർത്തുണ്ടാക്കിയ ഉണക്കമീൻ ചമ്മന്തിയും അവിയലും കടുമാങ്ങ അച്ചാറും പപ്പടവും മോരും ഒഴിച്ച് ഓരോരുത്തർക്കും നൽകി. ജാനിക്ക് മാത്രം അവൻ കൊടുത്തില്ല. ഏട്ടനെന്താ ജാനി ചേച്ചിക്ക് ആഹാരം കൊടുക്കാത്തെ? കാശി കയ്യും കാലം കഴുകുമ്പോൾ ശ്രീ ചോദിച്ചു.
ഓ, ഞാനായിട്ട് ഇനി ആർക്കും വിളമ്പി കൊടുക്കാൻ പോകുന്നില്ല. നമ്മള് വേണ്ടാത്തവര് നമുക്കും വേണ്ട,
കാശി കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അതുവരെ പിടിച്ചു വെച്ച കരച്ചിൽ ജാനിയിൽ നിന്ന് പുറത്തേക്ക് വന്നു.
ഈ കള്ളക്കരച്ചിലൊന്നും എന്റെ അടുത്ത് വേവില്ല.
ജാനി മുഖം പുത്തി കരഞ്ഞുകൊണ്ട് ഓടാൻ നിന്നപ്പോൾ കാശി അവളുടെ കരം കവർന്നു. ജാനി തേങ്ങലോട് അവനെ നോക്കി.
നിനക്ക് ഇപ്പോഴും ഈ തേങ്ങലിന് ഒരു കുറവില്ലല്ലേ? പണ്ടും ഇങ്ങനെ തന്നെ കാച്ചിയത്തിനെ പേതിയാണേ എന്നും പറഞ്ഞു ഓടും.
അവൻ പറഞ്ഞു കേട്ട് ചുറ്റുള്ളവർ ചിരിക്കുന്ന കണ്ട് അവൾ തേങ്ങൽ നിർത്തി ചമ്മലോടെ തലതാഴ്ത്തി. കാശി അവളുടെ കൈവലിച്ച് അവന്റെ മടിയിൽ അവിടെ ഇരുത്തി.
ഇനി എങ്ങാൻ മാധുരിയുടെ കാര്യം പറഞ്ഞാ നിന്റെ ചെവി ഞാൻ പൊന്നാക്കും, കേട്ടോടി പാമ്പ് ജാനിയെ.
കാശി അവളുടെ നെറ്റിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. ജാനി തേങ്ങലോട് അവനെ കെട്ടിപ്പിടിച്ചു.
സോറി കാശിയേട്ടാ, മാധുരി പോയപ്പോ ഏട്ടൻ ഒരുപാട് വിഷമിച്ചെന്ന് എനിക്കറിയാം. ഇനി ഞാനത് പറഞ്ഞ് വേദനിപ്പിക്കില്ല, സോറി.
അവൾ പറയുന്ന കേട്ട് കാശി എല്ലാവരെയും നോക്കി ചിരി അടക്കിയിരിക്കുന്ന കണ്ട് ജോണി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അവന്റെ ചിരി കണ്ടതും പിന്നെ അവിടെ കൂട്ട ചിരിയായി. ജാനി കഥ കേട്ട് കാശിയിൽ നിന്ന് വേർപിരിഞ്ഞ് എല്ലാവരെയും നോക്കി. നിർത്താതെ ചിരിക്കുകയാണ് എല്ലാവരും. എന്തിനാ എല്ലാവരും ചിരിക്കുന്ന കാശിയേട്ടാ?
നീ കരയുന്നുകൊണ്ട് ചിരിച്ചതാ?
അതിനിത്ര ചിരിക്കാൻ എന്താ? എന്താണ് ജോണി നീ വിളിക്കുന്നേ? ഒന്നുമില്ല എന്റെ പെങ്ങളെ. അവളെ നോക്കി അവൻ വീണ്ടും ചിരിക്കാൻ തുടങ്ങി.
കാശിയേട്ടാ നീ നോക്കി എന്നെ കളിയാക്കുന്നു.
ആരാടാ എന്താ ജാനിയെ കളിയാക്കുന്നേ?
കാശി ദേഷ്യാഭിനയിച്ച് പറഞ്ഞു.
എന്റെ ജാനിയെ കളിയാക്കിയാലുണ്ടല്ലോ, നല്ല പെടവെച്ച് തിരിഞ്ഞാൻ.
കാശി അവൾക്ക് ഊണി വാരി കൊടുത്തുകൊണ്ട് പറഞ്ഞു. ജാനി കണ്ണു തുടച്ച് അവൻ വാരിത്തിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. ജോ കൈ കഴുകുമ്പോൾ ശ്രീ അവന്റെ അടുത്തേക്ക് പോയി. ജോച്ചാ, എന്താ മിണ്ടാതിരിക്കുന്നേ? മുഖം വല്ലാതിരിക്കുന്നല്ലോ. ഞാൻ ഫോർത്ത് സെമ്മിൽ നല്ല മാർക്കോടെ പാസ്സായത് പറഞ്ഞിട്ട് പോലും ഒരു സന്തോഷമല്ലല്ലോ. ഈ ചായം പഠിക്കാൻ പറഞ്ഞിട്ടാ ഞാൻ ഇത്രയും നന്നായി പഠിച്ചത്. എന്നെ ശല്യപ്പെടുത്താൻ പഠിക്കാൻ അനുവദിച്ച എൻ്റെ ഈ ചായന് വല്ലപ്പോഴേ ഇതുപോലെ ഒന്ന് സംസാരിക്കാൻ കിട്ടു. അപ്പൊ ഇങ്ങനെ മിണ്ടാതിരുന്നാലോ? എന്താ എന്താ എൻ്റെ ചായന് പറ്റിയേ? അവൾ ഓരോന്ന് ചോദിക്കുമ്പോഴും അവൻ കാശിയെ നോക്കി. അവനൊന്നും മിണ്ടാതെ കുറച്ചു മാറി തണൽമാരെ ചുവട്ടിൽ പോയി നിന്നു. സ്ത്രീ ചുറ്റും നോക്കി അവന്റെ പിന്നാലെ പോയി.
ശ്രീമോളെ, നീ ഒന്ന് പോയേ,
അവൻ സിഗരറ്റ് ചുണ്ടിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അസ്വസ്ഥനാണെന്ന് സ്ത്രീക്ക് മനസ്സിലായി. ആഹാ, സിഗരറ്റ് വലിക്കുന്നോ? അവന്റെ ചുണ്ടിൽ നിന്ന് അവൾ ദേഷ്യത്തോടെ സിഗരറ്റ് വലിച്ചു മാറ്റി.
നീ എന്തിനാ ശ്രീമോള് എന്നിങ്ങനെ സ്നേഹിക്കുന്നത്?
അവന്റെ സ്വരം ഇടറിയുന്നു. സ്ത്രീ അവനെ കെട്ടിപ്പിടിച്ചു. എന്റെ ഇച്ഛായൻ എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്നുണ്ടാ.
ശ്രീമോള് വിട്, ആരെങ്കിലും കാണും.
ജോ അവളെ തള്ളിമാറ്റാൻ ശ്രമിച്ചു. മടുത്തോ എന്നെ ജോച്ച? എന്നെ ഇങ്ങനെ തള്ളുമ്പോൾ പോലും ഞാൻ മരിച്ചു പോകുന്ന പോലെ തോന്നുന്നു. ഇച്ഛായൻ എന്റെ ഇച്ഛായൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു.
സ്ത്രീ കരഞ്ഞപ്പോൾ ജോയും കരഞ്ഞുകൊണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് അവളുടെ നെറുകിൽ ചുംബിച്ചു. നീ പോ ശ്രീമോളെ, ആരെങ്കിലും കാണും.
ജോ അവൾ അകത്തിമാറ്റി തിരിഞ്ഞിരുന്നു. അവൾ ഒന്നുമില്ലാതെ തിരിഞ്ഞടന്നു. അവൾ നടന്നകലുമ്പോൾ അവന്റെ നെഞ്ചു വിങ്ങി. കാശിയുടെ വാക്കുകൾ അവനെ പ്രാന്തമാക്കി. എത്ര സിഗരറ്റ് വലിച്ചെന്ന് അവന് തന്നെ അറിയില്ല. എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കാശി ഉറക്കി വിളിക്കുന്ന കേട്ട് ജോ അവരുടെ അടുത്തേക്ക് പോയി. ഈ സമയം ആര്യ കാവ്യയുടെ മുറിയിലേക്ക് നടക്കുകയായിരുന്നു. അവൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്ന കാവ്യ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു.
എന്താ മോളെ?
കാവ്യ മുടി പിന്നിക്കൊണ്ട് ചോദിച്ചു.
എല്ലാവരും എവിടെ എടുത്തി?
കുട്ടികളും ജാനിമോളും റസിയും ശ്രീയും പറമ്പിലേക്ക് പോയി. അമ്മയും ഗീതയും ഫാത്തിമദാദയുടെ അടുത്തേക്ക് പോയി.
എന്തേ?
ഏയ്, ചുമ്മാ ചോദിച്ച.
അല്ല കാവ്യടുത്തി, നിങ്ങൾ ലക്ഷ്മിയമ്മ തട്ടിയോ? ഇപ്പൊ നിങ്ങളെ വേണ്ടേ?
അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, മുമ്പേ പോയി ലക്ഷ്മിയമ്മയ്ക്ക് നിങ്ങളെ വേണം കൂട്ടിന്. ഇപ്പൊ പുതിയ മരുമക്കൾ വന്നപ്പോ അവരെ മതി.
അതൊക്കെ നിന്റെ തോന്നലാ മോളെ.
ഞാൻ വരുന്നതിന് മുമ്പേ ജാനിക്കുട്ടിയും ഗീതമോളും ഇവിടെ ഉണ്ട്. എന്നിട്ട് അമ്മ അവരെ പോലെ തന്നെയാണ് എന്നെയും കണ്ടത്. ഞങ്ങൾ മൂന്നുപേരോടും ഒരു വേർതിരിവ് അമ്മ കാണിക്കാറില്ല.
കാവ്യ പറഞ്ഞു കേട്ട് ആര്യ തിരിഞ്ഞെന്ന് പുച്ഛിച്ചു.
ഇല്ല ചേച്ചി, വേർതിരിവുണ്ട്. അതുകൊണ്ടാണല്ലോ ദയവായിട്ട് എന്നെ ഇത് കാണിച്ചെന്ന്.
എന്ത്?
ചേച്ചിയുടെ ആഭരണങ്ങളെല്ലാം ചേച്ചി എവിടെയാണ് സൂക്ഷിക്കാൻ വെച്ചിരിക്കുന്നത്?
അമ്മയുടെ കൈ കൊടുത്തിട്ടുണ്ട്.
അമ്മയുടെ കയ്യിൽ അമ്മ ചേച്ചിയുടെ ആഭരണങ്ങൾ ജാനിക കൊടുത്തു. ജാനിക എല്ലാം കാശിയാരന്റെ റൂമിലെ കബോർഡിൽ വെച്ചിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടതാണ്.
ഛേ, നീ എന്താ ഈ പറയുന്നത്? എന്റെ ജാനിക്കുട്ടി അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവൾ എനിക്കറിയാം. നീ പോവാൻ നോക്ക ആര്യ.
ചേച്ചിയൊക്കെ ഇത്ര സ്വാതന്ത്ര്യം കൊടുത്തോണ്ടാ അവൾ ഇങ്ങനെ ഒരു തെറ്റെയ്ത്. ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം.
ആര്യ കാവ്യയുടെ കൈ വിളിച്ചു.
എന്റെ കൈവിട ആര്യ, എന്റെ ജാനിമുള്ള അമ്മയെ അങ്ങനെയൊന്നും ചെയ്യില്ല.
കാവ്യ പറഞ്ഞു പോലും കേൾക്കാതെ അവളുടെ കൈവലിച്ച് റൂമിന് പുറത്തേക്ക് ഇറങ്ങി ആര്യയുടെ മുഖത്തേക്ക് മഹാലക്ഷ്മി അടിച്ചു. പെട്ടെന്നുണ്ടായ അടിയുടെ ആഘാതത്തിൽ അവൾ നിലത്തേക്ക് വീണു.
നീ തെറ്റെയ്തിട്ട് അതെന്റെ കൊച്ചിന്റെയും എന്റെയും തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നോ പിശാചെ?
ഛേ, നീ ഇത്രക്ക് മോശം പെൺകുട്ടിയായിരുന്നോ?
കുടുംബത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി വിള്ളലുണ്ടാക്കാൻ.
ലക്ഷ്മി കളിയടങ്ങാതെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു.
ആര്യ ചുറ്റും നോക്കുമ്പോൾ വീട്ടിലെല്ലാവരും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജാനിയും കാശിയും കൂട്ടുകാരും അങ്ങോട്ട് വന്ന് ഒരുമിച്ചായിരുന്നു.
ശ്രീമോളെ, നിന്റെ ഫോൺ എടുത്തിട്ട് വാ,
ലക്ഷ്മി പറഞ്ഞു കേട്ട് അവൾ കയ്യിലുണ്ടായിരുന്ന ഫോൺ കൊടുത്തു.
നിന്റെ തനി നിറം എന്താണെന്ന് ഈ വീഡിയോ പറയും.
മഹാലക്ഷ്മി തന്റെ കയ്യിലുള്ള ഫോണിലുണ്ടായിരുന്ന വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ലക്ഷ്മിയുടെ കയ്യിലുണ്ടായിരുന്ന കീ കൈക്കലാക്കി സ്വർണം ഇരിക്കുന്ന അലമാരി തുറന്ന് അതിൽ നിന്ന് കാവ്യയുടെ സ്വർണം എടുത്ത് നേരെ അത് കാശിയുടെ റൂമിലെ കബോർഡിലുള്ള ജാനിയുടെ ബാഗിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു.
കാവ്യയുടെ സ്വർണങ്ങൾ ഏതാണെന്ന് വരെ ഇവള് മനസ്സിലാക്കിയിരിക്കുന്നു.
കരയുന്ന ആര്യയുടെ മുഖത്തേക്ക് അടിച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. എല്ലാവരും ഞെട്ടിലൂടെ നിൽക്കുമ്പോൾ ജാനിക്ക് മേല് തളരും പോലെ തോന്നി. അതറിഞ്ഞ പോലെ കാശി അവളെ ചേർത്ത് പിടിച്ചു. അവൾക്ക് വിശ്വസിക്കാനായില്ല. ആര്യയെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു.
എന്റെ ശ്രീമോൾ ഇന്നലെ ഇത് കണ്ടില്ലെങ്കിൽ എന്താവുമായിരുന്നു? എല്ലാം ശ്രീ ഫോണിൽ പകർത്തി. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ജാനിയെ, പക്ഷെ മറ്റാരെങ്കിലും ഇതൊക്കെ അറിഞ്ഞ എങ്ങനെ തോന്നി നിനക്ക്? നിന്നെ ആര്യക്കുട്ടി എന്ന് വിളിച്ചു നടക്കുന്ന അവളെ ദ്രോഹിക്കാൻ.
ആര്യയെ സുഹാസിനിയുടെ മുമ്പിലേക്ക് നിർത്തിക്കൊണ്ട് ലക്ഷ്മി പറഞ്ഞു. സുഹാസിനി കളിയടങ്ങാതെ ആര്യയെ തള്ളുന്നു കണ്ട് ജാനി ഓടിപ്പോയി ആര്യയെ നെഞ്ചോട് ചേർത്തു.
ഒരു തെറ്റുപറ്റിയതല്ല അമ്മേ, മാപ്പ് കൊടുക്കമ്മേ, പാവല്ലേ അവള്,
ജാനി തൊഴുതുകൊണ്ട് പറഞ്ഞു.
ഒരു തെറ്റോ? ശ്രീമോളെ പറഞ്ഞുകൊടുക്ക്, ഇവൾ ചെയ്തു കൂട്ടിയതെല്ലാം.
ശ്രീമോൾ റസിയെപ്പറ്റി ആര്യ പറഞ്ഞു തൊട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി. ആത്മഹത്യ ചെയ്യാൻ പോയതും വീണ്ടും വീണ്ടും മനസ്സിൽ വിഷം കുത്തി വെച്ചതും സ്പോർട്സ് മീറ്റിന്റെ അന്ന് ജാനിയോട് കള്ളം പറഞ്ഞതും അങ്ങനെ എല്ലാം ശ്രീമോൾ പറയുന്നു കേട്ട് ജാനിയുടെ കൈകൾ ആര്യയിൽ നിന്ന് വേർപ്പെട്ടു. ആര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി. ജാനി എല്ലാം കേട്ട് തരിച്ചു നിൽക്കുകയായിരുന്നു.
ജാനി,
ആര്യ അവളെ കരഞ്ഞുകൊണ്ട് വിളിച്ചു, നിന്നെ അടിക്കാനേ കഴിയില്ല ആര്യ, അത്രയ്ക്ക് നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. എന്നുള്ള ദേഷ്യത്തിന് എന്റെ കാശിയേട്ടനെ നീ തോൽപ്പിക്കാൻ നോക്കിയില്ലടി, എങ്ങനെ തോന്നി നിനക്ക്?
അവളുടെ ചുമലിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ജാനി പൊട്ടിക്കരഞ്ഞോട് ചോദിച്ചു.
ആര്യ ഒന്നും മിണ്ടാതെ കരഞ്ഞു.
ഇനി നിനക്ക് അദ്ദേഹത്തോട് ഉണ്ടായിരുന്ന പ്രണയം കള്ളമാണോ?
അതേ ചേച്ചി, മൂപ്പതി വീട്ടിൽ അവറും ഉണ്ട്.
ശ്രീ രാഗേഷിനെ അവളുടെയും ഫോട്ടോ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ദേഷ്യം വന്ന അജു ആര്യയുടെ കൈവലിച്ച് അവളുടെ കവളിലേക്ക് മാറി മാറി അടിച്ചു.
അജു, നീങ്ങി വന്നേ.
കാശി അവനെ പിടിച്ചു മാറ്റി.
കാണേണ്ട എനിക്ക് നിന്നെ, പോടി എങ്ങോട്ടെങ്കിലും.
നിന്റെ ഈ സ്വഭാവം കാരണം നാണം കെട്ടിട്ടേ ഉള്ളില്ല അവരുടെയും മുമ്പിൽ.
ഇനിയും വയ്യ, എങ്ങോട്ടാ ഇറങ്ങിപ്പോ.
അജു അവളെ പിടിച്ചെള്ളി. ആര്യ കരഞ്ഞോണ്ട് നിലത്തേക്കിരുന്ന് ജാനിയുടെ കാല് പിടിച്ചു.
എന്നോട് പോറുക്ക് ജാനി, തെറ്റ് പറ്റിപ്പോയടാ.
ആര്യ അവളുടെ കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ജാനി ഒന്നും മിണ്ടാതെ ഓടിപ്പോയി കാശിയെ കെട്ടിപ്പിടിച്ചു. ആര്യ നിലത്തിരുന്ന് മുഖം പൊത്തി കരഞ്ഞു. ആരും അവളുടെ അടുത്തേക്ക് പോയില്ല. എല്ലാവരും പിരിഞ്ഞു പോകുന്നത് കണ്ട് ആര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.